ആഭാസ പ്രസ്താവങ്ങളും മനസ്സന്തുലനവും. ആഭാസ പ്രസ്താവങ്ങൾ മനസ്സന്തുലനം നേടുന്നതിൽ നമ്മെ സഹായിക്കുന്നു. അവയിൽ പലതും സമകാല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസമായി തീർന്നിട്ടുണ്ട്. ലോകം നേരിടുന്ന ഒരപകടമാണിത്. ഭൗതിക വിജ്ഞാനം ദൈവത്തെയും ഹൃദയബന്ധങ്ങളെയും പ്രകൃതിയെയും ആത്മാവിനെയും ഭാഗധേയത്തെയും ലോകത്തെയും സംബന്ധിച്ച മനുഷ്യവിശ്വാസങ്ങളെ സ്തനഭ്രഷ്ടമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പേജ് 240. ഭൗതിക വിജ്ഞാനം മനുഷ്യന് മനസ്സന്തുലനം നൽകുന്നതിന് സമർത്ഥമല്ലതാനും. ഈ ചുറ്റുപാടിനെക്കുറിച്ച് ആണ് റിച്ചാർഡ്സ് നമ്മെ കവിതയുടെ ലോകത്തിലേക്ക് വിളിക്കുന്നത്. കവിതയിൽ വിശ്വാസമർപ്പിക്കാൻ സ്വയം സജ്ജരാകാമെങ്കിൽ ലോകം രൂപാന്തരപ്പെടുന്നതായി നമ്മൾക്ക് അനുഭവപ്പെടും. സംവേദന തത്വം. കലകൾ സംവേദനാത്മക കർമ്മത്തിൻ്റെ പരമരൂപമാണെന്ന് IA റിച്ചാർഡ്സ് പ്രഖ്യാപിക്കുന്നു. പ്രിൻസിപ്പിൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം എന്ന പ്രഖ്യാത ഗ്രന്ഥത്തിൻ്റെ 4-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നു. വിമർശന സിദ്ധാന്തം 2 നെടുന്തോടുകളിലാണ് നിലയുറപ്പിക്കേണ്ടത്: മൂല്യത്തിലും സംവേദനത്തിലും. ഒരനുഭവം രൂപം കൊള്ളുന്നതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ബാഹ്യ സംവേദനം സംഗതമാകുന്നത്. അതേസമയം സംവേദന ലക്ഷ്യമുള്ളത് കൊണ്ടാണ് അനുഭവത്തിന് ഒരു രൂപമെടുക്കൽ ആവശ്യമായിത്തീരുന്നത്. രചനയുടെ മുഹൂർത്തത്തിൽ കലാകാരൻ മനഃപൂർവ്വം ഒരു സംവേദനാത്മക ക്രിയയിൽ മുഴുകുകയല്ല ചെയ്യുന്നത്. അയാളൊരു സുന്ദര വസ്തു ധനാത്മക ക്രിയയിൽ നിർമ്മിതിയിൽ സ്വഭാവനകളോടെ തൻ്റെ തന്നെ ഒരാവിഷ്കരണത്തിൽ നിരുപാധികം ലയിക്കുകയാണ്. അയാളുടെ രചനയിൽ നിന്നാൽ അന്യർ അനുഭവം ആർജിക്കുന്നത് ഒരാകസ്മികതയാണ്. പൊതുജനം സ്വരചനയോട് എപ്രകാരം പ്രതികരിക്കുമെന്ന് ചോദ്യം കാവ്യസമാധിയിൽ ഉന്നതിനാക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന എഴുത്തുകാരൻ എന്ന നിലയിൽ താഴേക്കിടയിലേക്ക് വീണുപോയവനാണ്. സബോധമെന്ന തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഈ സംവേദന നിഷേധം കലയുടെ സംവേദനീയതയുടെ പ്രാധാന്യത്തെ ന്യൂനീകരിക്കുന്നില്ല. ശരിയായ രൂപം കൈക്കൊണ്ട സൃഷ്ടി സ്വയമേവ സംവേദനീയമായിരിക്കുക തന്നെ ചെയ്യും. അതേസമയം സംവേദനത്തെ സംബന്ധിച്ച ഒരു ബോധലക്ഷ്യം കലാകാരനിൽ നിഹിതനായിരിക്കും. ഒരു നാണയം ഒരു പോക്കറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെടുന്നതിന് തുല്യമാണോ സംവേദനം? ഒരനുഭവത്തിൻ്റെ പങ്കിടലാണോ അത്? സാഹിത്യ വിമർശന തത്വങ്ങളുടെ 21-ാം അധ്യായത്തിൽ ഇക്കാര്യം വിശദ ചർച്ചയ്ക്ക് വിഷയമാകുന്നുണ്ട്. IA റിച്ചാർഡ്സിൻ്റെ അഭിപ്രായത്തിൽ ഒരു മനസ്സ് ഇതര മനസ്സിനെ സ്വാധീനിക്കും വിധം സ്വപരിസ്ഥിതിക്കു മേൽ ക്രിയോത്മകമാകുമ്പോഴാണ് സംവേദനം സംഭവിക്കുക. അപ്പോൾ 1-ാം മനസ്സിലുണ്ടായ അനുഭവത്തിന് സമാനമായ അനുഭവം 2-ാം മനസ്സിലും ഉണ്ടാകുന്നു. 2-ാം അനുഭവത്തിന് 1-ാം അനുഭവം കാരണമായിത്തീരുന്നു. പേജ് 241. കലാകാരൻ്റെയും കവിയുടെയും സംവേദന പ്രവണതയുടെ പ്രഥമ സവിശേഷത അവ സ്വയം ഉള്ളിൽ ക്രോഡീകരിച്ച് വച്ചിരിക്കുന്ന ഭൂതകാലത്തിൻ്റെ ലഭ്യതയാണ്. പ്രകൃതിയുടെ എല്ലാ ബിംബങ്ങളും ഷേക്സ്പിയറിൽ വർത്തമാനമായിരുന്നുവെന്നും അദ്ദേഹത്തിന് അവയെ പ്രയത്നപൂർവകമല്ലാതെ അനായാസമായി അദ്ദേഹത്തിന് കവിതയിലേക്ക് ആവാഹിക്കാൻ കഴിഞ്ഞുവെന്നും ഡ്രൈഡൻ അഭിപ്രായപ്പെട്ട കാര്യം റിച്ചാർഡ്സ് ഈ പ്രകരണത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. ഇത് ഓർമ്മയുടെ പ്രശ്നമല്ല, മറിച്ച് സ്വച്ഛന്ത പുനഃസൃഷ്ടിക്ക് അവ വിളിപ്പുറത്ത് എത്തുന്നുണ്ടോ എന്നതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഭൂതകാലാനുഭവങ്ങളുടെ ലഭ്യത കവിയുടെ 1-ാമത്തെ സവിശേഷതയാണെങ്കിൽ 2-ാമത്തേത് അയാളുടെ ക്രമനിലയാണ്. അയാൾ സമ്മതിക്കുന്നത് ആരോടാണോ അവരുടെ അനുഭവങ്ങളോട് അയാളുടെ അനുഭവങ്ങൾ പൊരുത്തപ്പെടണം. അല്ലാതെ വന്നാൽ സംവേദനത്തിൽ അയാൾ പരാജയപ്പെടും. വായനക്കാരുടെ പ്രണോദനങ്ങളോട് തൻ്റേതിന് പൊരുത്തപ്പെടുക എന്നത് കവികർമ്മത്തിൽ അതിപ്രധാനമാണ്. സാമാന്യം ആവുക എന്ന് വെച്ചാൽ നിലവാരപ്പെടുക എന്നാണ് അർത്ഥം. ഭാവങ്ങളുടെ സംഘടിത നിലയാണ് ക്രമനില. 4 തരം അർത്ഥങ്ങൾ. കവിതയിൽ ഉപയുക്തമാകുന്ന ഭാഷയ്ക്ക് ഒരൊറ്റ ധർമ്മമല്ല ഉള്ളത്, ഒരേ സമയം അനേക ധർമ്മങ്ങൾ ഉണ്ടതിന്. റിച്ചാർഡ്സിന് അഭിപ്രായത്തിൽ കവിതയിലെ ഭാഷയ്ക്ക് 4 തരം അർത്ഥങ്ങൾ അഥവാ ധർമ്മങ്ങളുണ്ട്: പ്രതീതി, അനുഭൂതി, താനം, ഉദ്ദേശം എന്നിങ്ങനെ. 1. പ്രതീതി, ആവിഷ്കൃതം. ഏതെങ്കിലും സ്പഷ്ടമാക്കാനാണല്ലോ നാം സംസാരിക്കുന്നത്. എന്താണ് പറയാമെന്നറിയപ്പെടാൻ ശ്രോതാവും ആഗ്രഹിക്കുന്നു. കാര്യങ്ങളുടെ ഒരവസ്ഥയിലേക്ക് ശ്രോതൃ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നാം സംസാരിക്കുന്നത്. സംസാര ശ്രവണത്തിൽ തദ്വിഷേകമായ ചിന്തയുടെ ഉദ്ദീപനം ശ്രോതാവിൽ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് കവിതയുടെ പ്രതീതിധർമ്മം. 2. അനുഭൂതി, വൈകാരികത. ജീവിതത്തിലെ എല്ലാ വൈകാരിക പ്രതിസ്പന്ദനങ്ങളും ദുഃഖസുഖങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം അനുഭൂതി എന്ന സംജ്ഞയിൽ അന്തർഭവിക്കുന്നവയാണെന്ന് റിച്ചാർഡ്സ് കരുതുന്നു. നമ്മുടെ ഭാഷണത്തിലെ സൂചിതകളോട് നമുക്കൊരുതരം വൈകാരിക ബന്ധം ഉണ്ടായിരിക്കും. നമുക്കവയോടൊരു താല്പര്യ വിശേഷം കാണും. ഇതിൻ്റെ ആവിഷ്കാരത്തെ പ്രാധാന്യമായി കണ്ടുകൊണ്ടാണ് നാം ഭാഷ ഉപയോഗിക്കുന്നത്. ശ്രോതാവ് വക്തൃവികാരനിലയം ശരിയായോ തെറ്റായോ പിടിച്ചെടുക്കുന്നു. 3. താനം, ശ്രോതാവിനോടുള്ള വക്തൃ മനോഭാവം. വക്താവിനോട് ശ്രോതാവിനോടൊരു മനോഭാവം ഉണ്ടായിരിക്കും. ശ്രോതാവുമായുള്ള ബന്ധത്തെ അംഗീകരിക്കുന്ന പദസംവിധാനമാണ് ഭാഷണത്തിൽ വക്താവ് സ്വീകരിക്കുക. ശ്രോതൃ സാന്നിധ്യത്തെ വക്തൃഹൃദയം അംഗീകരിക്കുന്നതിൻ്റെ ഫലമായാണ് ഭാഷയുടെ താനം രൂപപ്പെട്ടു വരുന്നത്. പേജ് 242. 4. ഉദ്ദേശം, വക്തൃവിവക്ഷിതം. പറയപ്പെടുന്നതിന് അപ്പുറം, പറയുന്നതിനോടുള്ള മനോഭാവത്തിന് അപ്പുറം, ശ്രോതാവിനോടുള്ള മനോഭാവത്തിന് അപ്പുറം വക്താവിനോട് ഒരു ഉദ്ദേശമുണ്ട്. ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് അയാളുടെ ഭാഷണം.